ചിരിയുടെ ബോഡിഗാർഡ് സിനിമ എടുക്കുന്നതിൽ എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. സിദ്ദിഖ്. സംവിധായകൻ സിദ്ദിഖുമായി സി മീര നടത്തിയ അഭിമുഖം. മിമിക്രി വേദികൾക്ക് മുന്നിൽ കയ്യും മെയ്യും മറന്നിരുന്ന് ജനം കൈയടിച്ചൊരു കാലമുണ്ടായിരുന്നു ചിരിയുടെ ഒരു കാലഘട്ടം. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച മിമിക്രി ട്രൂപ്പുകൾക്ക് തുടക്കം കുറിച്ച ആദ്യ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡ് താരങ്ങളെല്ലാവരും തന്നെ അക്കാലത്ത് സൂപ്പർ താരങ്ങളായിരുന്നു. കലാഭവൻ എന്നാൽ മിമിക്രിയുടെ കലാമണ്ഡലമായിരുന്ന സുവർണകാലം. പൊട്ടിച്ചിരിയുടെ ആ കാലത്താണ് കലാഭവനിൽ നിന്ന് ഫാസിൽ എന്ന ഭാവ സംവിധായകന്റെ കൈപിടിച്ച് സിദ്ദിഖും ലാലും സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ആദ്യം സിദ്ദിഖ് ലാലായും പിന്നീട് സിദ്ദിഖ് എന്ന സ്വതന്ത്ര സംവിധായകനായും മലയാള സിനിമയിൽ ചിരിയുടെ ഛായയിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച നാൾവഴികളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പല പല ശബ്ദങ്ങളിലുള്ള അനുകരണങ്ങളിലൂടെ ഒരിക്കൽ മലയാളികളെ കുടുക്കുടി ചിരിപ്പിച്ച കലാകാരനായിരുന്നെന്ന് തോന്നിപ്പിക്കാതെ തികച്ചും പതിഞ്ഞ ശബ്ദത്തിൽ സിനിമ മോഹിച്ചാണോ കലാഭവനിലേക്ക് ചെല്ലുന്നത്? ചെറുപ്പം മുതൽ സിനിമ ഉള്ളിലുണ്ട്. സിനിമയിൽ ആരെങ്കിലും ആകാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നുമല്ല സിനിമ ഉള്ളിൽ കൊണ്ടു നടന്നത്. ഏറ്റവും വലിയ ഫാക്ടർ സിനിമ കാണുക എന്നതായിരുന്നു. സിനിമ കാണാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതുപോലെയായിരുന്നു. ഞാൻ മാത്രമല്ല പുല്ലേപ്പടിയിലുള്ള സുഹൃത്തുക്കളെല്ലാം സിനിമാപ്രാന്തന്മാരായിരുന്നു. സിനിമയിൽ എഴുന്നേൽക്കുന്നു, സിനിമ ഭക്ഷിക്കുന്നു, സിനിമയിൽ ഉറങ്ങുന്നു എന്ന് പറയുന്ന വിധമുള്ള സിനിമാപ്രാന്ത്. കണ്ടമാനം സിനിമകൾ കണ്ടിരുന്നു. അന്ന് എറണാകുളത്തെ ശ്രീധർ തിയേറ്ററിൽ ആഴ്ചയിൽ രണ്ട് ഇംഗ്ലീഷ് സിനിമകൾ വരും, അത് നിർബന്ധമായും കാണും. പിന്നെ തമിഴിലും മലയാളത്തിലും ഇറങ്ങുന്ന മുഴുവൻ സിനിമകളും. ഹിന്ദി സിനിമകൾ കാണുന്നത് കുറവായിരുന്നു. പിന്നീട് സിനിമയിൽ എത്തിപ്പെട്ടത് ആകസ്മികമായിട്ടാണ്. അതുപോലെ ആകസ്മികമായിട്ട് തന്നെയാണ് കലാഭവനിൽ എത്തിയതും. ഞാനും ലാലും ചെറുപ്പം മുതലേ കലാപരിപാടികൾ അവതരിപ്പിക്കുമായിരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഞങ്ങളുടെ ആഗ്രഹം കണ്ടിട്ടാണ് ലാലിന്റെ അപ്പച്ചൻ പോൾ മാസ്റ്റർ വഴി കലാഭവനിൽ എത്തുന്നത്. അദ്ദേഹം കലാഭവനിലെ തബല അധ്യാപകനായിരുന്നു. കലാഭവനിൽ എത്തുന്നത് സിനിമയിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചിട്ടേയില്ല. അന്നൊന്നും കലാഭവനിൽ നിന്ന് ആരും സിനിമയിലേക്ക് വന്നിട്ടേയില്ല. അന്ന് ആബേലച്ചൻ പറയുമായിരുന്നു കലാഭവന്റെ പേരുള്ള ഒരു സിനിമാക്കാരൻ ഉണ്ടാവണമെന്ന്, നിങ്ങളൊക്കെ വലുതായിട്ട് വേണം അത് നേടാനെന്ന്. പിന്നീട് കലാഭവനിൽ നിന്ന് നിരവധി സിനിമാക്കാരുണ്ടായെന്നത് ചരിത്രം. പക്ഷെ ഞങ്ങൾ ചേരുമ്പോൾ കലാഭവൻ സിനിമയിലേക്ക് വഴി തുറക്കുന്ന ഒരിടമല്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ ചെന്ന ശേഷമാണ് മിമിക്സ് പരേഡ് തന്നെ ഉണ്ടാവുന്നത്. ഞാനാണ് ആ ട്രൂപ്പിനെ മിമിക്സ് പരേഡ് എന്ന് പേര് നിർദ്ദേശിച്ചത്. ഞാനും ലാലും ചേർന്നെഴുതുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റ് മിമിക്സ് പരേഡിന്റേതാണ്. ആ സമയത്ത് കലാഭവൻ അൻസർ അടക്കമുള്ള മിമിക്സ് പരേഡിലെ അംഗങ്ങളോട് ഞങ്ങൾ സിനിമയ്ക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു തമാശ കഥകൾ ഉണ്ടാക്കി പറയുമായിരുന്നു. അവരെല്ലാം കൊള്ളാം എന്ന് പറയുമായിരുന്നു. അൻസാറിന്റെ ജ്യേഷ്ഠൻ ഷർഫിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മമ്മൂക്ക. അൻസാറിന് ഫാസിൽ സാറിനെയും അറിയാം. അൻസർ ഫാസിൽ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ ആലപ്പുഴ കാർമൻ ഹാളിൽ ഞങ്ങളുടെ മിമിക്സ് പരേഡ് ഉണ്ടായിരുന്നു. അൻസർ പരിപാടി കാണാൻ മമ്മൂക്കയും ക്ഷണിച്ചു. മമ്മൂക്ക വിളിച്ചനുസരിച്ച് ഫാസിൽ സാറും പരിപാടി കാണാനെത്തി. രണ്ടുപേരും പരിപാടി മുഴുവൻ കണ്ട് ഞങ്ങളെ ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിച്ചു. ഞങ്ങളൊക്കെ ഹാപ്പി. അവിടെ വെച്ചാണ് അൻസർ ഫാസിൽ സാറിനോട് പറയുന്നത് സിദ്ദിഖിന്റെയും ലാലിന്റെയും കയ്യിൽ സിനിമയ്ക്ക് പറ്റിയ കഥകളുണ്ടെന്ന്, ഒന്ന് കേട്ടു നോക്കാമോ എന്ന്. അതിനെന്താ ഒരു ദിവസം വന്ന് കണ്ടോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ലാലും ഫാസിൽ സാറിനെ പോയി കാണുന്നത്, കഥകൾ പറയുന്നതും. അന്ന് പറഞ്ഞത് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, നാടോടിക്കാറ്റ് എന്നീ കഥകളാണ്. അദ്ദേഹം കഥകൾ കേട്ടു. എന്റെ ജോണറിലുള്ള കഥകളല്ല നിങ്ങൾ പറയുന്നത്, എന്നാലും നിങ്ങൾ സിനിമ പഠിച്ചാൽ നന്നാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ കൂടെ നിർത്തി, സംവിധാന സഹായികളാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും സിനിമയിലെത്തിയത്. ഇന്ന് ആലോചിക്കുമ്പോൾ അന്ന് നടന്ന ഓരോ സംഭവങ്ങളും ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആദ്യകാലത്തെ താങ്കളുടെ ഹിറ്റ് സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ട്, പകുതി വരെ കോമഡി, ശേഷം സെന്റിമെന്റ്സ്, ഒടുവിൽ ശുഭാന്ത്യം. എന്നാൽ ഇന്ന് കയ്യടി വാങ്ങുന്ന മറ്റു സംവിധായകരുടെ ചിത്രങ്ങൾക്ക് ഒരു ഇരുണ്ട വശമുണ്ട്. ഡാർക്ക് മൂവീസ് എന്നറിയപ്പെടുന്ന ക്രൈം ത്രില്ലറുകളോ വില്ലത്തരമുള്ള നായകനോ ആണ് ഇന്ന് സ്വീകാര്യമാകുന്നത്. ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് കാലം ഒരേ പാറ്റേണിലുള്ള സിനിമകൾ കാണുന്ന പ്രേക്ഷകന് പെട്ടെന്ന് അതിലൊരു മാറ്റം വരുന്ന ചിത്രങ്ങളോട് അടുപ്പം തോന്നുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത് സ്വീകരിക്കപ്പെടുമ്പോൾ അതുവരെയുള്ളതിനെ തള്ളിപ്പറയുക എന്ന സ്വഭാവം കൂടി കാണാറുണ്ട്. അതുപോലെ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ചിത്രങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ തള്ളിപ്പറയപ്പെട്ടു. അന്നത്തെ പുതിയ തലമുറ പുതിയ രീതി കൊണ്ടുവരുമ്പോൾ നിലവിലുള്ളതൊക്കെ പഴഞ്ചനാണെന്ന് അവർ പറയും. അത് ഓരോ കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. പണ്ടൊക്കെ സദ്ഗുണ സമ്പന്നനായ നായകന്മാരോടായിരുന്നു ആളുകൾക്ക് ഇഷ്ടം. തെമ്മാടികളൊക്കെ എതിർവശത്തായിരുന്നു. കുറെ കാലം വരെ പല തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്തുള്ള ഒരാളെ നായകനായി കാണുന്നത്. അങ്ങനത്തെ കഥകളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഹിറ്റാവുന്ന പാറ്റേൺ പിന്തുടർന്ന് ഒരു സിനിമ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ നമ്മുടേതുമില്ല അവരുടേതുമില്ല എന്ന രീതിയിൽ വൃത്തികെട്ട പാറ്റേണിലാണ് ലഭിക്കുക. ഈ മാറ്റം താങ്കൾക്കുള്ളിലെ സംവിധായകനെ ചാലഞ്ച് ചെയ്യുന്നുണ്ടോ? എല്ലാ കാലത്തും ചാലഞ്ച് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്റെ ചാലഞ്ച് എപ്പോഴും എന്റെ പൂർവ്വകാല സിനിമകളാണ്. അതുപോലെ രസമായില്ല, അത്ര വന്നില്ല എന്നാണ് ഓരോ സിനിമയും ഇറങ്ങുമ്പോൾ ഞാൻ കേൾക്കാറുള്ളത്. തൊട്ടു മുമ്പ് ഇറങ്ങിയ സിനിമയോ അല്ലെങ്കിൽ സക്സസ് ആയ സിനിമയോ വെച്ചാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. തുടക്കത്തിൽ ഇതെന്നെ അപ്സെറ്റ് ആക്കുമായിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് റിക്കവർ ചെയ്യും. കാരണം ജയവും പരാജയവും മനസ്സിൽ കൊണ്ട് നടക്കരുത്. ജയം ആഘോഷിച്ച് നടന്നാൽ അതോടെ നമ്മൾ നശിക്കും, പരാജയവും നാം ഉൾക്കൊള്ളണം. എന്തുകൊണ്ടും പരാജയം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പോകണം. വിജയിച്ച സിനിമയും നമ്മൾ ആവർത്തിക്കരുത്, പരാജയപ്പെട്ട സിനിമയും ആവർത്തിക്കരുത്. പ്രേക്ഷകർ ആസ്വദിക്കുന്ന പുതിയ അനുഭവം അവർക്ക് കൊടുക്കാനായാൽ തീർച്ചയായും അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ നിരാകരിക്കും. എന്നിട്ടും മലയാളത്തിൽ വിജയിച്ച ചില ചിത്രങ്ങൾ മറ്റു ഭാഷകളിൽ എടുത്തിട്ടുണ്ടല്ലോ, അതൊരിക്കലും ആവർത്തിക്കാനല്ലായിരുന്നു, പകരം ചാലഞ്ചിങ് ആയിരുന്നു. ഒരേ കഥ തന്നെയായിരുന്നു പറയാനുള്ളത്, പക്ഷെ ആർക്കു വേണ്ടിയാണ് പറയുന്നത് അത് വ്യത്യാസമായിരുന്നു. മലയാളി പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്തിട്ടല്ല തമിഴ് സിനിമ എടുക്കുന്നത്. അപ്പോൾ തമിഴ് കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് വേണം കഥ പറയാൻ. അവരുടെ നാട്ടിലെ ഒരാളായിട്ട് നായകന്റെ കഥാപാത്രത്തെ കാണാൻ എനിക്ക് സാധിക്കണം. കൾച്ചറൽ കോസ്റ്റ്യൂം അടക്കം എല്ലാം അവരുടേതാണെന്ന് തോന്നിപ്പിക്കണം. ആ തോന്നിപ്പിക്കൽ ചില്ലറ പണിയല്ല, നമ്മൾ കഥയെ പറിച്ചു നടുകയാണ്. അവരുടെ മണ്ണിൽ അവരുടെ ഫ്ലേവറിലാണ് ആ കഥ വേണ്ടത്. പദാനുപദ ട്രാൻസ്ലേറ്റ് ചെയ്ത ഷോർട്സ് അതേപോലെ എടുത്തുവെച്ചാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. അങ്ങനെ ചെയ്താൽ ഡബ്ബിംഗ് സിനിമയായിട്ടാണ് തോന്നുക. എന്റെ സിനിമകളൊന്നും ഡബ്ബിംഗ് സിനിമയായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്നതാണ് ആ സിനിമയുടെ വിജയം, ആ സിനിമകളുടെ വിജയം. തമിഴ് സംസാരിക്കുന്ന മലയാളം സിനിമ പോലെയാകരുത് ആ സിനിമ. അതുപോലെ ഹിന്ദി സംസാരിക്കുന്ന തമിഴ് സിനിമയാകരുത് ഹിന്ദി സിനിമ. അതിന് ആ മണ്ണിന്റെ കൾച്ചർ, ആ നാട്ടിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളും സ്വഭാവവും എല്ലാം കറക്റ്റായി വരണം. ബോഡിഗാർഡിൽ ദിലീപിന്റെ കഥാപാത്രത്തിന്റെ സ്വഭാവമേ അല്ല തമിഴിൽ വിജയ് ചെയ്ത കഥാപാത്രത്തിന്. ഹിന്ദിയിൽ സൽമാൻ ഖാനും തികച്ചും വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. ബേസിക് കഥയൊഴികെ ഒന്നും ആവർത്തിച്ചിട്ടില്ല. ആ നാടിനെ കുറിച്ച് ഓരോന്നും പഠിച്ചു, അതിൽ എക്സ്പേർട്ടായുള്ള ആളുകളെ സഹകരിച്ചുമൊക്കെയാണ് ആ സിനിമകൾ പൂർത്തിയാക്കിയത്. സിനിമ എടുക്കുന്നതിൽ ഇത്തരത്തിൽ നിബന്ധനകളുണ്ടോ? നമ്മൾ തന്നെ ആവർത്തിക്കാതിരിക്കുക എന്ന നിബന്ധന എനിക്ക് എല്ലാ കാലത്തുമുണ്ട്. അതുകൊണ്ട് അത്തരം സിനിമകൾ ഒരിക്കലും ചിന്തിക്കില്ല. റാംജി റാവുവിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തപ്പോൾ പോലും കഥാപാത്രങ്ങൾ ആവർത്തിച്ചു എന്നതൊഴിച്ചാൽ സിനിമ പൂർണ്ണമായി മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ സീക്വലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ബോഡിഗാർഡ് തന്നെ തമിഴും ഹിന്ദിയും ഹിറ്റായപ്പോൾ തെലുങ്കിലും കന്നഡയും ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. സ്നേഹപൂർവ്വം പറഞ്ഞു ഞാൻ അത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പലതായിട്ടാണ് എടുത്തതെങ്കിൽ പോലും 3 തവണ ഒരു ചിത്രം എടുത്തു. പിന്നെയും അത് തന്നെ ചെയ്താൽ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ തടയിടുന്നത് പോലെയാണ്. 5 കൊല്ലം ഒരേ സിനിമയിൽ കിടന്നു കുരുങ്ങും. അന്ന് അവ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നല്ല പ്രതിഫലവും കിട്ടുമായിരുന്നു, പക്ഷേ പൈസയേക്കാൾ ഉപരി എന്റെ സന്തോഷമാണ് പ്രധാനം. സോഷ്യൽ മീഡിയയിൽ സിനിമാസ്വാദന കുറിപ്പുകൾ മലയാളികളുടെ സിനിമാ കാഴ്ചയെ സ്വാധീനിച്ചതായി തോന്നിയിട്ടുണ്ടോ? അതൊന്നും നമുക്ക് നിഷേധിക്കാനാവില്ല. കാലഘട്ടത്തിന്റെ വളർച്ചയാണത്. ലോകത്തുള്ള ഏതു ഭാഷയിലുള്ള സിനിമയും ഏതു സമയത്തും നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാൻ പാകത്തിന് ഫെസിലിറ്റി ഉണ്ടായില്ലേ? പണ്ട് അതില്ല. അതുകൊണ്ട് തന്നെ ആസ്വാദനത്തെ നമുക്ക് തള്ളിപ്പറയാനോ പറഞ്ഞു തോൽപ്പിക്കാനോ പറ്റില്ല. മലയാളികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മലയാളി ഒരു കാര്യം സ്വീകരിക്കുക എന്നത് വളരെ പാടാണ്. മലയാളി പൊതുവെ ഒരു ക്രിട്ടിക്കാണ്. ഒരു ക്രിയേറ്ററേക്കാൾ മലയാളികൾക്കിഷ്ടം ക്രിയേറ്ററെ ചീത്ത പറയുന്ന ക്രിട്ടിക്കിനെയാണ്. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുണ്ടായ കാര്യം ഓരോരുത്തരും ക്രിട്ടിക്കാവുക എന്നാണ്. സിനിമ റിലീസാകുന്ന സെക്കൻഡ് മുതൽ ഇപ്പോൾ ക്രിട്ടിസിസം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീനും നിരീക്ഷിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പുകഴ്ത്താനും ഇകഴ്ത്താനും കാശു വാങ്ങുന്നവരുണ്ട്. അത് അവരുടെ ജീവിത മാർഗമാണ്. അവർ വിചാരിച്ചാൽ കുറെ പേരെ വിശ്വസിപ്പിക്കാനും പറ്റും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ഇതും ആളുകൾ മടുക്കും. ആളുകൾക്ക് മടുക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇതിനെയൊക്കെ സിനിമ ഓവർകം ചെയ്യും. OTT റിലീസോടെ അത് സംഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ കൊലവിളിക്ക് അന്ത്യമാകുന്ന എന്നതാണ് OTT റിലീസിന്റെ മെച്ചം. അതായത് ഒരു സിനിമയെക്കുറിച്ച് ആളുകൾ എന്തു പറഞ്ഞാലും അതെന്റെ മൊബൈലിൽ കിടക്കുകയാണല്ലോ, കണ്ടുകളയാമെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുകയാണ്. സിദ്ദിഖും ലാലും പരസ്പര പൂരകങ്ങളാണെന്ന് നിങ്ങളുടെ 2 ഘട്ടങ്ങളിലുമുള്ള സിനിമകൾ കണ്ട പ്രേക്ഷകർ പറയാറുണ്ട്. കോവിഡാനന്തരമെങ്കിലും പഴയ ഹിറ്റ് ജോഡി സിദ്ദിഖ് ലാൽ സംവിധാനത്തിൽ ഒന്നിക്കാൻ സാധ്യതയുണ്ടോ? ഒന്നിച്ചു ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയാനാകൂ. കിങ് ലെയർ ആണ് ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ചത്. അതിൽ ഞാൻ കഥയെഴുതി ലാൽ സംവിധാനം ചെയ്തു. ആ സിനിമ ഉണ്ടായത് ഔസേപ്പച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ബുദ്ധിയാണ്. അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ചെയ്തതാണ്. പഴയ പോപ്പുലാരിറ്റിയെ ക്യാഷ് ചെയ്യാമെന്ന ഐഡിയ എനിക്കോ ലാലിനോ ഇല്ല. ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം മിസ് ചെയ്യാറുമില്ല. അത് പ്രായം വരുത്തുന്ന മെച്യൂരിറ്റിയാണ്. റാംജി റാവു എടുത്ത പ്രായമല്ല ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും ചേർന്നാലേ സിനിമ പൂർണ്ണമാകൂ എന്ന് പ്രേക്ഷകന് പറയാം. കാരണം അത് കാണുന്നത് അവരാണ്. സിനിമ നല്ലതോ മോശമോ എന്റെ പ്ലസ്സോ മൈനസോ ഒക്കെ പറയാനുള്ള അവകാശം പ്രേക്ഷകനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സിനിമ എടുക്കാൻ തുടങ്ങിയത് ഹിറ്റ്ലർ മുതലാണ്. പക്ഷേ ഇപ്പോഴും പലരും പറയുന്ന പ്രശ്നം ഹിറ്റ്ലറിനോ ഫ്രണ്ട്സിനോ ക്രോണിക് ബാച്ചലറിനോ ആരും പറഞ്ഞിട്ടില്ല. ബോഡിഗാർഡ് മുതൽ ഞാൻ സീരിയസ് ആകാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഹ്യൂമറിന്റെ അളവ് കുറയുന്നതാണ് പ്രശ്നം. പുതുതലമുറയിലെ പ്രിയപ്പെട്ട സംവിധായകൻ ആരാണ്? അങ്ങനെ പറയണമെങ്കിൽ ഒത്തിരി പേരുകൾ പറയണം. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മിടുക്കരാണ്. അവരുടെ ഐഡന്റിറ്റി അവർ കാണിക്കുന്നുണ്ട്. നല്ല വിഷ്വൽ കപ്പാസിറ്റിയുള്ള അവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പ്രേക്ഷകന്റെ മനസ്സിലേക്ക് അത് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. അവർ സിനിമ കണ്ട് പഠിച്ച് പഠിച്ച് സിനിമ എടുക്കുന്നവരാണ്. ദിലീഷ് പോത്തിന്റെ മഹേഷിന്റെ പ്രതികാരം, മാർട്ടിൻ പ്രക്കാട്ടിന്റെ ചാർലി, എബ്രിഡ് ഷൈനിന്റെ 1983, ആക്ഷൻ ഹീറോ ബിജു, ജിത്തുവിന്റെ ദൃശ്യം 1 ഉം 2 ഉം, പൃഥ്വിരാജിന്റെ ലൂസിഫർ, അൽഫോൺസ് പുത്രന്റെ പ്രേമം, വിനീത് ശ്രീനിവാസത്തിന്റെ തട്ടത്തിമറയത്ത്, സച്ചിയുടെ അയ്യപ്പനും കോശിയും, അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, ആഷിക്കിന്റെ 22 ഫീമെയിൽ കോട്ടയം, വൈശാഖിന്റെ പുലുമുരുകൻ, അരുൺ ഗോപിയുടെ രാമലീല, ജിബു ജേക്കബിന്റെ വെള്ളിമൂങ്ങ, ഷാഫിയുടെ 2 കൺട്രീസ്, അമൽ നീരദിന്റെ വരത്തൻ, നാദിർഷായുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, സക്രിയയുടെ സുഡാനി ഫ്രം നൈജീരിയ, ഒരു ഹലാൽ ലവ് സ്റ്റോറി, മധുസി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ്, മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫ് സിയൂസുൺ, ഖാലിദ് റഹ്മാന്റെ ഉണ്ട, സൗബിന്റെ പാറവ, മിഥുൻ മാനുവൽ തോമസിന്റെ 5-ാം പാതിര, ലാൽ ജൂനിയറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, അനൂപ് സത്യന്റെ വരനെ ആവശ്യമുണ്ട്, മുഹമ്മദ് മുസ്തഫയുടെ കപേള, മാത്തുക്കുട്ടി സേവിയറിന്റെ ഹെലൻ, നിസാം ബഷീറിന്റെ കെട്ടോളാണെന്റെ മാലാക, തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. അങ്ങനെ മലയാള സിനിമ നല്ല വളർച്ചയുടെ ഘട്ടത്തിലാണ്. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന് പെട്ടുപോയി എന്ന് മാത്രം. കോവിഡാനന്തര മലയാള സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കോവിഡാനന്തര ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഓൺലൈൻ പർച്ചേസ് ഉണ്ടായിരുന്നെങ്കിലും അത് സജീവമാക്കിയത് കോവിഡ് കാലമാണ്. കസ്റ്റമറുടെ അടുത്തേക്ക് പ്രൊഡക്റ്റ് വരുന്ന കൾച്ചർ, കസ്റ്റമർ കിങ് ആവുന്നു കൾച്ചറാണ് ഇപ്പോൾ. തീർച്ചയായും ഇത് സിനിമയിലുണ്ട്. പണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു സിനിമ. ഇന്ന് തിയേറ്റർ ഇല്ലെങ്കിലും സിനിമ കാണാൻ മാധ്യമങ്ങളുണ്ട്. അതൊരാളുടെ സൗകര്യത്തിനനുസരിച്ച് കാണാം. തിയേറ്ററുകൾക്കാണ് ചലഞ്ചിങ് ആയിരുന്നത്. മുമ്പൊരിക്കൽ TV വന്ന സമയത്ത് വെസ്റ്റിൽ അടക്കം തിയേറ്ററിൽ ആളുകൾ കുറഞ്ഞ സമയമുണ്ടായിരുന്നു. തിയേറ്ററിൽ വന്നാലേ സിനിമ കാഴ്ചകൾക്ക് ഇമ്പാക്ട് ഉള്ളൂ എന്ന തരത്തിലേക്ക് അന്ന് സ്പീൽബർഗിനെ പോലെയുള്ളവർ സിനിമയെ കൊണ്ടുവന്നു. സ്റ്റാർവാക്സ്, ED, ജൂറാസിക് പാർക്ക് പോലെയുള്ള സിനിമകൾ ഇറങ്ങിയത് അപ്പോഴാണ്. ഷോലയുടെ കാലത്തെ അത്ഭുതമായിരുന്നു 5.1 പകരം DTS ഡോൾബി ആറ്റ്മോസും 63.1 എല്ലാം സൗണ്ട് സിസ്റ്റത്തിലും. പിന്നെ സിനിമ മൊത്തം ഡിജിറ്റലേക്ക് മാറുകയും കൂടി ചെയ്തപ്പോൾ പുത്തൻ ടെക്നോളജിയുടെ സഹായത്തോടെ ആളുകളെ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ തിയേറ്ററുകൾ അടഞ്ഞു. തിയേറ്ററുകളിൽ ഇല്ലെങ്കിലും സിനിമ വേണമെന്ന് ക്രിയേറ്റീവ് ആയ ആളുകൾ ചിന്തിച്ചു. സിയൂസൂൺ എന്ന സിനിമയുടെ അട്രാക്ഷൻ തന്നെ പരിമിതികൾക്കുള്ളിൽ നിന്നെടുത്തു എന്നതാണ്. പരിമിതിയും അവർ അവരുടെ പ്ലസ് ആക്കി. തമിഴ്നാട് മുതൽ അങ്ങോട്ട് ഓഡിയൻസിനെ തരംതിരിച്ചു കണ്ട് ഇറക്കുന്ന സിനിമകളുണ്ട്. സിംഗിൾ തിയേറ്റർ ഓഡിയൻസ് സിനിമ എന്നും മൾട്ടിപ്ലസ് ഓഡിയൻസ് സിനിമ എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പക്ഷേ അതുണ്ടായിരുന്നില്ല. കാരണം സിറ്റിയിലുള്ളവരെ പോലെ തന്നെ കണ്ടന്റ് ഓറിയന്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഗ്രാമത്തിലുമുണ്ട്. മസാല സിനിമകൾ ആസ്വദിക്കുന്നവർ തന്നെ ക്ലാസ് സിനിമകളും ആസ്വദിക്കുന്നു. പിന്നെ സ്ത്രീകളടക്കം കുടുംബ പ്രേക്ഷകരായിരുന്നു പണ്ടത്തെ സിനിമകളുടെ വിജയം നിശ്ചയിച്ചിരുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ അവർ തിയേറ്ററുകളിൽ എത്തുമായിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറി. 2 ആഴ്ചയെങ്കിലും തിയേറ്ററിൽ സിനിമ ഓടിയാൽ മാത്രമേ അവർ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് യൂത്ത് ആണ് സിനിമ ആദ്യ ദിനങ്ങളിൽ കാണാൻ എത്തുന്നത്. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചിത്രം പെട്ടെന്ന് തന്നെ പോകും. അങ്ങനെ തിയേറ്ററിൽ വീണ്ടും ആളുകൾ കുറഞ്ഞു തുടങ്ങിയ സമയത്താണ് കോവിഡ് വന്നതും തിയേറ്റർ തന്നെ പൂട്ടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതും. OTTയിലേക്ക് സിനിമ വന്നതിന്റെ മറ്റൊരു ഗുണം, ലോകത്ത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ മലയാള സിനിമ കാണാനാവുന്നു. അവിടെ ടെലിഗ്രാം പോലെയുള്ള ചില സോഫ്റ്റ്വെയറുകളും ചില വ്യാജ സൈറ്റുകളും ശല്യം ചെയ്യുന്നുണ്ട്. എങ്കിലും മാർക്കറ്റ് വിപുലമായി എന്നത് സത്യമാണ്. കോവിഡ് കഴിയുമ്പോൾ മറ്റെല്ലാ വ്യവസായങ്ങളും ഫ്ലറിഷ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് പോലെ തിയേറ്ററും OTTയും ചേരുമ്പോൾ മലയാള സിനിമയും ഒത്തിരി ഫ്ലറിഷ് ആവാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിനാദ്യം വേണ്ടത് ഈ കോവിഡിനെ എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് തുരത്തുകയാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ഓരോരുത്തരും അണിചേരേണ്ടതാണ്. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ആലോചനയിലുണ്ടോ? ഇപ്പോൾ ചെലവിന്റെ കാലമാണ്, വരവ് കുറവാണ്, എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ കാലത്ത് പുതിയ പ്രൊജക്ടിനെ കുറിച്ച് ആലോചിക്കുന്നത് ശരിയല്ല. തിയേറ്ററുകളെല്ലാം പഴയ പടി പ്രവർത്തിച്ച് എല്ലാവരും സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നു. കാലം താമസിയാതെ തന്നെ വരും. അപ്പോഴേ പുതിയ പ്രൊജക്ട് ഓണാകൂ. അതുവരെ എനിക്ക് ചെയ്യാവുന്ന കാര്യം സിനിമയ്ക്ക് യോജിക്കുന്ന കഥകൾ എഴുതുക എന്നതാണ്. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബം, ഭാര്യ സാജിതയും ഇളയ മകൾ സുക്കൂണും ഇവിടെ എന്നോടൊപ്പം കൊച്ചിയിലുണ്ട്. മൂത്ത മകൾ സുമയയും സാറയും വിദേശത്താണ്.